പ്രിയക ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുന്നവരാകും. കർത്താവിൽ പ്രിയരെ, ബഹുമാനപ്പെട്ട അച്ഛന്മാർ, കർത്താവിൽ പ്രിയരെ, ദൈവസന്നിധിയിലെ ഒരുമിച്ച് ചേർന്ന് വരുവാനായി കർത്താവിന് ഈ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ തിരുവചന ധ്യാനത്തിനായി സുവിശേഷ ഭാഗമായി വായിച്ച വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണല്ലോ. അതിൽ നിന്ന് ചില വാക്യങ്ങൾ വീണ്ടും നമ്മുടെ ധ്യാനത്തിനായി ആധാരമായി വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. സെന്റ് ജോൺ ചാപ്റ്റർ 21 verses 5, 4, 5, and 6. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നുവെന്ന ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. പടകിന്റെ വലത്ത് ഭാഗത്ത് വല വീശി, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി മീനിന്റെ പെരുപ്പം ഹേതുവായി, അത് വലിപ്പാൻ കഴിഞ്ഞില്ല. Just as they were breaking, Jesus stood on the shore, and the disciples not know that it was Jesus. Jesus said to them, "Children, do you have any fish?" They answered him, "No." He said to them, "Cast the net on the right side of the boat, and you will find some." So they cast it. And now they were not able to haul it in because of the quantity of fish. കണ്ണുകളുടെ പ്രാർത്ഥന. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയതാവേ, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ഞങ്ങളോടൊപ്പമുള്ള നിന്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ, ആ സാന്നിധ്യത്തിന്റെ നിറവിൽ ഞങ്ങളുടെ ജീവിതത്തെ ഫലകരവും അർത്ഥപൂർണവുമാക്കി തീർക്കുവാൻ സഹായിക്കുന്നു. ആരാധനയിലൂടെയും തിരുവചന ധ്യാനത്തിലൂടെയും അതിന് സഹായകരമായിട്ടുള്ള കൃപകളെ അനുഭവിക്കാൻ ബലഹീനരാണ് ഞങ്ങളെ സഹായിക്കുന്നു. നിന്റെ സന്നിധിയിൽ ചേർന്ന് വന്ന നിന്റെ മക്കൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമായ വിധത്തിൽ ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളും കഴിക്കുവാൻ അവിടുന്ന് കരുണ ചൊരിയണം. ശുശ്രൂഷയ്ക്കായി ബലഹീനരാണ് അടിയനെ ശക്തിയിരിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ദൈവതോന്നിക്കണം. അധ്വാനത്തിന്റെ മഹത്വവും നിയോഗവും, ഡിഗ്നിറ്റി ഓഫ് ലേബർ ആൻഡ് ഡിവൈൻ കമ്മീഷൻ, ഡിഗ്നിറ്റി ഓഫ് ലേബർ ആൻഡ് ഡിവൈൻ കമ്മീഷൻ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് ഇന്ന് സഭ ചിന്തിക്കുവാനായിട്ട് ഒരുങ്ങുന്നത്. ഇന്ന് അഖില ലോക തൊഴിലാളി ദിനം, ഇന്റർനാഷണൽ ലേബറേഴ്സ് ഡേ. ഈ പ്രത്യേകമായ സന്ദർഭത്തിൽ ധ്യാനിക്കുവാൻ സഭ വളരെ അഭികാമ്യമായ ഒരു പോർഷനാണല്ലോ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ വായിച്ചു കേട്ട തിരുവചന ഭാഗം മനസ്സിലാക്കുമ്പോൾ ഈ സംഭവം നടക്കുന്നത് ഗലീലയിലാണ്. യേശുവിന്റെ 3-ാമത്തെ പ്രത്യക്ഷതയായിട്ടാണ് നമുക്ക് ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ലൂക്കോസ് യേശു കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമുള്ള അപ്പിയറൻസിന്റെ വിവരണം, 1 യെരുശലേമിൽ വെച്ചും എമ്മൗസിൽ വെച്ചും സംഭവിച്ചത് രേഖപ്പെടുത്തിയിരിക്കും. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷവും മറ്റ് രചനകളുടെ അടിസ്ഥാനത്തിൽ യേശു ഇതുകൂടാതെ പല സന്ദർഭങ്ങളിൽ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 40 ദിവസത്തിനുള്ളിൽ, ഉയർത്തെഴുന്നേറ്റ് 40 ദിവസത്തിനുള്ളിൽ, യേശുവിന്റെ ഉയർപ്പിന് ശേഷം ശിഷ്യന്മാർ അധികം സമയം യെരുശലേമിൽ താമസിക്കാനായിട്ട് തുനിഞ്ഞില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. They had to hurry to Galilee as Jesus had commanded. ക്രിസ്തു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഗലീലയിലേക്ക് പോകുവാൻ അവർ തിടുക്കം കാട്ടി എന്ന തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യേശുവിന്റെ കല്ലറയ്ക്കിലുണ്ടായിരുന്ന ദൂതന്മാർ സ്ത്രീകളോട് പറഞ്ഞു, അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ശിഷ്യന്മാരോട് ചെന്ന് പറവി. ഗലീലയിൽ വെച്ച് അവർ യേശുവിനെ കാണും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28:7-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് കാണാനായിട്ട് സാധിക്കും. സ്വർഗാരോഹണം വരെ അവർ ഗലീലയിൽ പാർത്ത് സ്വർഗാരോഹണത്തിന് ശേഷം ആണ് യേശു ശിഷ്യന്മാരോട് പരിശുദ്ധാത്മാവ് വരുവോളം യെരുശലേമിൽ പാർക്കുവാനായിട്ട് പറഞ്ഞു. സ്വർഗാരോഹണം വരെ അവർ ഗലീലയിലാണ്. എന്നാൽ അവരോട് പറഞ്ഞു, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങൾ പ്രാപിക്കുമ്പോഴും നഗരത്തിൽ പാർപ്പി, യെരുശലേമിൽ പാർപ്പി. എന്തിനാണ് യേശു ശിഷ്യന്മാരോട് ഗലീലയിലേക്ക് പോകുവാനായിട്ട് ആവശ്യപ്പെട്ടത്? Why did Jesus want them to go to Galilee? അതേക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ശിഷ്യന്മാരെ കുറിച്ചുള്ള കരുതൽ എത്രയധികം ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യേശു ക്രൂശിക്കപ്പെട്ടതിന് ശേഷം ചില ദിവസങ്ങൾ ശിഷ്യന്മാർ യെരുശലേമിൽ അടച്ചിട്ട മുറിയിൽ യഹൂദന്മാരെ പേടിച്ച് കഴിഞ്ഞതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ കർത്താവിനറിയായിരുന്നു യെരുശലേമിനേക്കാൾ സുരക്ഷിതവും അവരുടെ ജീവിതത്തിന് ശാന്തതയും സ്വസ്ഥതയും ലഭിക്കാനായിട്ട് കഴിയുന്നത് ഗലീലയുടെ പശ്ചാത്തലമാണ്. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ശാന്തവും സുരക്ഷിതവുമായ ഇടം ഗലീലയാണെന്ന് യേശു തിരിച്ചു. ഈ തിരിച്ചറിവ് നോക്കും എത്ര ധൈര്യം നൽകുന്നതാണ്, എത്ര ആശ്വാസം നൽകുന്നതാണ്. നമ്മളുടെ ഓരോരുത്തരുടെയും സാഹചര്യങ്ങളെ, അവസ്ഥകളെ മനസ്സിലാക്കി നമുക്ക് വേണ്ടി വിചാരപ്പെടുന്ന ഒരു കർത്താവ് കർത്താവിന്റെ മരണത്തിന് മുമ്പ് പോലും, പ്രത്യേകിച്ച് ഈ ക്രൂശമരണത്തിന്റെ വ്യഥ അനുഭവിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ തന്റെ പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ള ചിന്ത, കരുതൽ എത്ര മഹത്തരമായിരുന്നു എന്ന് ഈ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് യേശു ഗലീലയിൽ ശിഷ്യന്മാർ പോകണമെന്നും അവിടെ താമസിച്ച് താൻ അവരെ കാണുമെന്നും പറഞ്ഞത്. മത്തായിയുടെ സുവിശേഷം 26:31 വാക്യത്തിൽ ക്രൂശീകരണത്തിന് മുമ്പ് തന്നെ ഇത് പറഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. യേശു തന്റെ ശിഷ്യന്മാരിൽ ചിലരെ വിളിക്കുന്നത് ഗലീല കടൽ പുറത്ത് വെച്ചാണ്. നമുക്ക് മർക്കോസിന്റെ സുവിശേഷം 1:17-17 വാക്യങ്ങളിൽ, ലൂക്കോസിന്റെ സുവിശേഷം 5 പ്രാരംഭ വാക്യങ്ങളും വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മത്തായി തന്റെ സുവിശേഷത്തിൽ ഗലീലയ്ക്ക് പ്രത്യേകമായ സ്ഥാനം കൊടുക്കുന്നുണ്ട്. ഇവിടെയാണ് ശിഷ്യന്മാരെ യേശു തിരഞ്ഞെടുക്കുന്നത്. അത് മാത്രമല്ല, ഇവിടെ വെച്ചാണ് അവരെ ദൗത്യത്തിനായിട്ട് നിയോഗിക്കുന്നത്. ദ ഗ്രേറ്റ് കമ്മീഷനിങ് നടക്കുന്നതും ഗലീലയിൽ വെച്ച്, അവിടെ വെച്ചാണ് യേശു കർത്താവ് ഒരു ശക്തമായിട്ടുള്ള ഒരു പ്രോമിസ് ശിഷ്യന്മാർക്ക് കൊടുക്കുന്നത്. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഇതെല്ലാം ഗലീലയിൽ വെച്ചാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ ഇതിന്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു സംഗതി, ശിഷ്യന്മാര് ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം അവരുടെ തൊഴിലിലേക്ക് പോയി, ആ തൊഴിൽ ഇടത്തിൽ വെച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവർക്ക് പ്രത്യക്ഷപ്പെടുന്ന വിഷയമാണല്ലോ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ബാക്കി മൂന്നിൽ നമുക്ക് ഇപ്രകാരം കാണാനായിട്ട് സാധിക്കും. ശിമോൻ പത്രോസ് അവരോട് ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടവ് കയറിപ്പോയി എന്ന് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. എ സ്പോണ്ടേനിയസ് പ്രപ്പോസൽ ബൈ പീറ്റർ. പീറ്റർ പറയുകയാണ് ഞാൻ മീൻ പിടിപ്പാനായിട്ട് പോകും. ഗോയിങ് ഫിഷിംഗ്. കൂടെ ഉണ്ടായിരുന്ന മറ്റ് ആറു പേരും പറയുന്നു ഞങ്ങളും നിന്റെ കൂടെ വരികയാണ്. അങ്ങനെ ഏഴു പേർ ഒരുമിച്ച് ഗലീല തടാകത്തിന്റെ തീരത്ത് അല്ലെങ്കിൽ ഗന്നേശ്വരേ തടാകത്തിന്റെ തീരം ഗന്നേശ്വരേ തടാകത്തിൽ മീൻ പിടിക്കാനായിട്ട് പോയി. നമ്മൾ ചിന്തിക്കും എന്തൊരു ന്യായം ഇല്ലാത്ത കാര്യമാണ് പീറ്റർ ചെയ്തത്. കർത്താവിന്റെ ശിഷ്യൻ ഗണത്തിലേക്ക് വിളിച്ചു ചേർക്കപ്പെട്ടു. അത് മറന്ന് വീണ്ടും കൂടെയുണ്ടായിരുന്ന ഗുരുനാഥൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ഒരു തിരിച്ചറിവൊക്കെ ഉണ്ടെങ്കിലും ഇനി എന്താ, എനിക്കെന്റെ പഴയ തൊഴിലില് കണ്ടിന്യൂ ചെയ്ത് എനിക്ക് സുഖമായി ജീവിച്ചു പോരെ എന്നുള്ള ഒരു സ്വാർത്ഥ ചിന്തയോടുകൂടി ആയിരിക്കാം പത്രോസി പ്രകാരം ഒരു തീരുമാനം എടുത്തത് എന്ന് നമ്മുടെ മനസ്സിൽ ഉയരാൻ സാധ്യതയുണ്ട്. എന്നാൽ ആ ധാരണയോടെ യോജിപ്പാനായിട്ട് പ്രയാസമുള്ളതായിട്ട് തോന്നുന്നു. കാരണം യേശു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പത്രോസും ശിഷ്യന്മാരും ഗലീലയിലേക്ക് പോയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഗലീലയിൽ പോയി അവിടെ താമസിക്കുന്നു. എന്തെങ്കിലും കഴിക്കട്ടെ, ആരുത്, അതിനു വേണ്ടിയാണ് മീൻ പിടിക്കാനായി അവർ പോയത്. തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് ഇത് അടിവരയിട്ട വാസ്തവമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവർക്ക് ഭക്ഷണമായി ആവശ്യമായിരുന്നു, അതിനുവേണ്ടി അവർ അധ്വാനിക്കാനായിട്ട് പോയി. മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വയം അധ്വാനിച്ച് ജീവിക്കാനായിട്ട്. ദൈവം നമ്മളെ ഈ ലോകത്തിലാക്കിയിരിക്കുന്നത്, ദൈവം നമ്മളെ ഓരോ ഇടങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളുടെ മഹത്വവും അതിനോട് പുലർത്തേണ്ട കൂറും വിശ്വസ്തതയും എത്ര വലുതാണ് എന്ന് ഓർമ്മപ്പെടുത്തുവാനുമായിട്ടാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചുവെങ്കിൽ അത് അടിവരയിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ദൈവം തന്റെ രാജ്യത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ആരെയൊക്കെ വിളിച്ച് അതിൽ പങ്കാളികളാക്കിയോ അവരെല്ലാം അവരുടെ കർമ്മമണ്ഡലങ്ങളിൽ വളരെ ആത്മാർത്ഥതയോടെ സജീവമായിരുന്നു. ആത്മാർത്ഥതയോടെ സജീവമായിരുന്നു എന്ന് മാത്രമല്ല, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവബോധത്തോടുകൂടെ ആത്മാർത്ഥതയോടെ സജീവമായിരുന്നവരെയാണ് ദൈവരാജ്യ പ്രവർത്തനത്തിനായിട്ട് എടുത്തുപയോഗിച്ചത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയമുള്ള ദൈവമക്കളെ, എന്നെയും നിങ്ങളെയും ഈ തൊഴിലാളി ദിനത്തിൽ നമ്മളെയും ഓർമ്മിപ്പിക്കുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ആസ് എ പ്രീസ്റ്റ് എന്നെയും ഈ ശുശ്രൂഷയ്ക്കായിട്ട് നിയോഗിച്ചിരിക്കുന്നത് ഇതിന്റെ മഹത്വവും ഉത്തരവാദിത്വവും ഗൗരവവും മനസ്സിലാക്കി ശുശ്രൂഷ ചെയ്യുവാനാണ്. ഒരു എഞ്ചിനീയറായിട്ട്, ഒരു ഓഫീസിന്റെ ഒരു 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 ഹെഡായിട്ട്, അതുപോലെ തന്നെ നമ്മളുടെ ജീവിതയിടങ്ങളിൽ നമ്മൾ ആയിരിക്കുന്ന ഓരോ ചുമതല വഹിക്കുന്ന സ്ഥാനങ്ങളിൽ ഈ വലിയ ഉത്തരവാദിത്വത്തോടുകൂടെ ജീവിപ്പാനായിട്ടാണ് കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്നത്. അവിടെ ഈ ദൈവത്തിന്റെ, ഉച്ചതനായ ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയുവാനും നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഈ ദിവസങ്ങളിൽ ഗൗരവമായി ചിന്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. മറ്റുള്ളവരെ ആശ്രയിക്കാതെ ദൈവം നൽകിയിട്ടുള്ള സാധ്യതകളെ കണ്ടെത്തി പ്രയോജനപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് ഗിദിയോന്റെ അങ്ങനെ ഒത്തിരി ഒത്തിരി ഉദാഹരണങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ ഫസ്റ്റ് ലെസൺ, സെക്കൻഡ് ലെസൺ, അതുപോലെ തന്നെ സ്ലീഹ, ഇവിടെയൊക്കെ തൊഴിലിന്റെ മഹാത്മ്യത്തെയും അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെയും കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ അധ്വാനിക്കുന്നത് കണ്ട് യേശു അവരെ ശകാരിച്ചില്ല. നിങ്ങളൊക്കെ ഒരു അനുസരണക്കേടാണ് കാണിച്ചത്. നിങ്ങൾ നന്ദി ഇല്ലാത്തവരാണോ? നിങ്ങളുടെ വിളിയെ കുറിച്ചും നിയോഗത്തെ കുറിച്ചും മറന്നുപോയോ എന്ന് ഒന്നും ശകാരിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല. പകരം ഹി ഗിവ്സ് സം അഡ്വൈസ്. അഡ്വൈസ് എന്താണെന്ന് അറിയാമോ? ദൂരെ നിന്ന് എല്ലാം വീക്ഷിച്ചവനായ കർത്താവിന് മനസ്സിലായി ഒന്നും ലഭിച്ചില്ല. അവരോട് പറയുകയാണ് പടകിന്റെ വലത് ഭാഗത്ത് വലവീശം. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ മാത്രമല്ല, ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗ ഇടങ്ങളിൽ, അത് ചിലപ്പോൾ ഒഫീഷ്യലായിട്ട് നമുക്കുള്ള തൊഴിലിടങ്ങളായിരിക്കാം, അല്ലാത്ത നമ്മുടെ കുടുംബ അന്തരീക്ഷമായിരിക്കാം, എവിടെയാണെങ്കിലും ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലയാണ്, തൊഴിലാണ്, ഉത്തരവാദിത്വമാണ്, ശുശ്രൂഷയാണ് ഞാൻ നിങ്ങളും ചെയ്യുന്നത്. അവിടെ ഉത്തിതനായ ക്രിസ്തു എന്നെ കാണുന്നു, തിരിച്ചറിയുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടെ അവനിൽ ആശ്രയിച്ച് വിശ്വസ്തയോട് വേല ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. വാക്യം അഞ്ചിൽ ഇങ്ങനെയാണ് പറയുന്നത്. എന്താണ്? യേശു അവരോട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ പറഞ്ഞു. എ സ്ട്രേഞ്ചേഴ്സ് വോയിസ്. സാധാരണ രാത്രിയിലാണ് നമുക്കറിയാം മീൻപിടുത്തത്തിനായിട്ട് കടലിൽ പോകുന്നത്. രാത്രി മുഴുവൻ ഇവർ അധ്വാനിച്ചു. പുലർച്ചയായപ്പോൾ ഒരു സ്ട്രേഞ്ചർ നിന്ന് ചോദിക്കുകയാണ്, കൂട്ടുവാൻ വല്ലതും? ചിൽഡ്രൻ, ഡു യു ഹാവ് എനി ഫിഷ്? മറ്റു ചില പരിഭാഷകളിൽ നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. എൻ ഐ വി പോലുള്ള പരിഭാഷകളിൽ, എൻ ഐ വി, അതുപോലെ തന്നെ ഗുഡ് ന്യൂസ് വേർഷൻ, അവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ കാണാം. യു ഹാവ് നോട്ട് കോട്ട് എനി ഫിഷ്, ഹാവ് യു? കൂട്ടുവാൻ ഒന്നും ഇല്ല അല്ലേ? അവിടെയും ശിഷ്യന്മാരുടെ അധ്വാനം കണ്ട് അവരുടെ അവസ്ഥയിൽ അവരോട് ഒരു സഹതാപത്തോടെ അവരെ അപ്രോച്ച് ചെയ്യുന്ന കർത്താവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവ് ഇങ്ങനെയാണ്. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടോ? ഉയർന്നെഴുന്നേറ്റ നമ്മുടെ ദൈവം, ദൈവവും കർത്താവുമായ യേശു ക്രിസ്തുവിനെ ഈ വിധത്തിൽ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. Jesus was watching their labor and he already knew they didn't catch anything so far. അവൻ നമ്മളെ വീക്ഷിക്കുന്നുണ്ട്. അവൻ വീക്ഷിക്കുന്നത് ചിലപ്പോൾ നമുക്ക് കാണാനും മനസ്സിലാക്കാനുമായിട്ട് സാധിക്കാതെ പോകും. ഇതാണ് പരമാർത്ഥം. നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ വളരെ സാബൂതം വീക്ഷിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ഈ തിരിച്ചറിവ് നമുക്കുണ്ടോ? നമ്മുടെ കർത്താവിന്റെ ദൃഷ്ടി നമ്മളെപ്പോഴും പകൽ പോലെ വെളിച്ചമായി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. ഈ ഒരു ബോധ്യം നമ്മളെ ശക്തീകരിക്കുക. ഈ ഒരു വിശ്വാസം നമുക്കുണ്ടാകും. യേശു പറയുകയാണ് പടകിന്റെ വലത്തെ ഭാഗത്ത് പല വിശ്വാസം. നമ്മൾ അത് കേൾക്കുമ്പോൾ നമ്മൾ ആയിരുന്നുവെങ്കിൽ നമ്മളിലുള്ള ഈഗോ ഉണരുമായി. നീ ആരാണ്? നീ ആരാണ് എന്നോട് പറയുന്ന പടകിന്റെ പല ഭാഗത്ത് പല വിഷയം. ഇതെന്റെ ജോലിയാണ്, നിന്റെ തൊഴിൽ തച്ചന്റെ പണി. നീ തടിപ്പണിക്കാരനാണ്, ഇത് ഞങ്ങളുടെ കുലത്തൊഴിലാണ്. ഞങ്ങൾ ചെറുപ്പം മുതലേ വെള്ളവും വലയും വള്ളവുമായിട്ടൊക്കെ കഴിയുന്നവരാണ്. എവിടെ വീശണമെന്നുള്ളത് ഞങ്ങൾക്കറിയാം. നമ്മളിലെ ഈഗോ പലപ്പോഴും ആ വിധത്തിൽ ഉണരാൻ സാധ്യതയുണ്ട്. എന്നാൽ പ്രിയരെ, ശിഷ്യന്മാരെ അനുസരിച്ചു പടകിന്റെ വലത്തുഭാഗത്ത് വീശുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. They simply followed his suggestion. അവര് അവരുടെ ഉള്ളിൽ പറഞ്ഞു, ഏതായാലും നമ്മൾ ശ്രമിച്ചല്ലോ, ഒന്നുകൂടെ ശ്രമിക്കാം. There is happened an abundant catch. സമൃദ്ധമായിട്ടുള്ള ഒരു പിടുത്തം അവിടെയാണ് നടന്നത്. തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തെ അനുസരിപ്പാനായിട്ടാണ്, ദൈവവചനത്തെ അനുസരിപ്പാനായിട്ടാണ്. ഇത് വെറുതെ കേൾക്കുകയും എഴുതുന്നത് വായിക്കുകയും ചെയ്യുന്നത് മാത്രമല്ല, ഇത് അനുസരിച്ച് ജീവിപ്പാനായിട്ടാണ് എന്നെയും നിങ്ങളെയും ലോകത്തിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവവചനം അനുസരിക്കുന്നത്, തിരുവചനത്തിലൂടെ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് അനുസരിപ്പാനായിട്ടും വിശ്വസിപ്പാനുമായിട്ട് നമുക്ക് സാധിക്കും. Discerning Christ in workplace. ഈ abundant catch ന് ശേഷം അവർക്ക് മനസ്സിലായി ഇതാരാണ്. യേശു സ്നേഹിച്ച ശിഷ്യൻ യോഹന്നാൻ പത്രോസിനോട് പറഞ്ഞു, ഇത് മറ്റാരുമല്ല നമ്മുടെ അരുമനാഥനായ. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഈ കർത്താവിന്റെ സാന്നിധ്യം എപ്പോഴും നമ്മളോട് കൂടി. ഈ കർത്താവിന്റെ സാന്നിധ്യം, ഈ കർത്താവിന്റെ കണ്ണ് നമ്മളെ എപ്പോഴും കാണുന്നുണ്ട്. ഈ ദിവ്യ സാന്നിധ്യത്തെ എങ്ങനെ തിരിച്ചറിയാനായിട്ട് സാധിക്കും? ഈ ദിവ്യ സാന്നിധ്യത്തെ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? യോഹന്നാൻ സാധിച്ചു. എന്തുകൊണ്ട്? യോഹന്നാൻ അത്യധികമായി തന്റെ ഗുരുവിനെ സ്നേഹിച്ചു. യോഹന്നാനെ ഈ ഗുരു സ്നേഹിച്ചു, കർത്താവ് സ്നേഹിച്ചു. അതാണ് തിരിച്ചറിയുവാനായിട്ട് ഇടയായത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നമ്മുടെ വർക്ക് പ്ലേസില് ദൈവത്തെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കും. നിഷ്കളങ്കതയോടെ, ആത്മാർത്ഥതയോടെ, പരമാർത്ഥതയോടെ, വിശ്വസ്തയോടെ നീ ആയിരിക്കുന്ന ഇടത്തിൽ
നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം നിർവഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വെളിപ്പെട്ട് നിനക്ക് ആവശ്യമായിട്ടുള്ള ആലോചനകളെയും സഹായങ്ങളെയും നൽകുന്നവനാണ് നമ്മുടെ കർത്താവായ ക്രിസ്തു. തിരുവചനം അതാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. എത്രയെത്ര ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ റീഡിംഗ് പോർഷൻ കൂടാതെ തന്നെ നമുക്ക് പല ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇന്ന് ഗിദയോനെ ആ വിധത്തിലാണ് ദൈവം സമീപിച്ച് നിയോഗത്തിനായിട്ട് ഒരുക്കിയത്. ജഡ്ജസ് ചാപ്റ്റർ 6 നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 18:1-4 വാക്യങ്ങളിൽ നമുക്ക് അവിടെ ഈ തൊഴിലിനെ കുറിച്ചുള്ള മഹത്വമാണ്. തെസ്സലോനിക്കർക്ക് എഴുതിയ 2 അതാ പറയുന്നത്, അധ്വാനിക്കാൻ വയ്യെങ്കിൽ കഴിക്കരുതെന്നാണ് അവിടെ പറഞ്ഞത്. വർക്ക് ആൻഡ് ദ വേ ഗോഡ് ബ്ലസ് ദോസ് ഹു are sincerely engaged in their workplace. നമുക്കറിയാം യാക്കോബിനെയും മോസസിനെയും ആമോസിനെയും ഒക്കെ അവരുടെ തൊഴിലിടത്തിൽ നിന്നാണ് കർത്താവ് വിളിച്ച് നിയോഗിച്ചത്. കാട്ടത്തെ പഴവും പിറക്കുകയും ഇടയ പരിപാലനവുമായിരുന്നു ആമോസിന്റെ തൊഴിൽ. മോസസിന്റെയും അതായിരുന്നു, യാക്കോബിനെയും നമുക്ക് അങ്ങനെ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ പ്രവർത്തനയിടങ്ങളിൽ വരികയും അധ്വാനിക്കാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും ശക്തീകരിക്കുകയും ചെയ്ത ക്രിസ്തു സാന്നിധ്യം തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ അധ്വാനം ഫലകരമായി തീരുന്നത് ഈ കർത്താവിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുമ്പോഴാണ്. ഇത് കൂടാതെ തന്നെ നമ്മുടെ ചുറ്റും ഉള്ളവരെ തിരിച്ചറിയുവാനും നമുക്ക് സാധിക്കണമെന്ന് ഇന്നത്തെ തിരുവചന ഭാഗത്തൂടെ കർത്താവ് നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ളവർ, രോഗികൾ, ദാരിദ്ര്യത്തിലും കഷ്ടതയിലും ആയിരിക്കുന്നവർ, ഇവരെ ഒക്കെ തിരിച്ചറിഞ്ഞ് ക്രിസ്തു സാന്നിധ്യത്തിന്റെ നന്മകളെ പങ്കുവയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്കറിയാമല്ലോ അമേരിക്കക്കാരോട് ഈ തൊഴിലാളി ദിനത്തെ കുറിച്ച് പറയേണ്ട കാര്യം, അതിന്റെ ഒറിജിൻ ഇവിടുന്ന് 1888 May 1 ഇത് സംഭവിച്ചത്. അമേരിക്കയിൽ 14 to 16 വരെ ഫാക്ടറികളിലും തൊഴിലിടങ്ങളിലും അധ്വാനിക്കണമായിരുന്നു അടിമകളെ പോലെ. തൊഴിലാളികൾ സംഘടിച്ചു, ഇത് ഞങ്ങളെ കൊണ്ട് സാധിക്കുകയില്ല, ഇത് ഞങ്ങൾക്ക് അതികഭാരമാണ്. അവർ ചിക്കാഗോയിൽ അമേരിക്കയുടെ പല ഭാഗങ്ങളിലും തൊഴിലാളികൾ സംഘടിച്ചു. 8 ജോലി, 8 വിശ്രമം, 8 വിനോദം, ഇത് ഞങ്ങൾക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞ് ചിക്കാഗോയിലും മറ്റ് ഇടങ്ങളിലും സമ്മേളിച്ചു, ജാഥകൾ സംഘടിപ്പിച്ചു. ചിക്കാഗോ തെരുവീതിയിൽ അനേകം തൊഴിലാളികൾ വെടിയുണ്ട ഇരയായി, തെരുവീതി രക്തപ്പുഴയായി തീർന്നു. ഇതിന്റെ പശ്ചാത്തലം നിങ്ങൾക്ക് അറിയാമല്ലോ. തൊഴിലിടത്ത് ലഭിക്കേണ്ടതായിട്ടുള്ള അംഗീകാരവും മാന്യതയും അത് നമ്മുടെ ഹ്യൂമൻ റൈറ്റ് ആണ് എന്ന് നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. അവസാനമായിട്ട് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു യേശു തന്നെ തന്നെ ശിഷ്യന്മാർ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ഞാനത് പറഞ്ഞില്ല, നിഷ്കളങ്കമായ സ്നേഹമാണ് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുവാൻ നമ്മളെ സഹായിക്കും. കർത്താവ് തന്റെ സാന്നിധ്യം എല്ലായിടത്തും നമുക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവനെ അന്വേഷിച്ചെങ്ങും പോകേണ്ട കാര്യമില്ല. എങ്കും അവനെ അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല.
എന്നാൽ ഈ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ?
സാധിക്കണമെങ്കിൽ ഒന്ന് മാത്രം മതി, ക്രിസ്തുവിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കണം.
ക്രിസ്തുവിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറച്ചാൽ അവൻ നമ്മുടെ ചാരത്തുള്ളത് തിരിച്ചറിയാനായിട്ട് സാധിച്ചു.
ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളിൽ നഷ്ടമായി വൈരാഗ്യവും വിദ്വേഷവും ഈഗോയും സ്വാർത്ഥതയും നമ്മുടെ ഹൃദയത്തെ കീഴടക്കുകയാണെങ്കിൽ ഈ ക്രിസ്തു നമ്മുടെ ചാരത്തുണ്ടെങ്കിലും അവനെ തിരിച്ചറിയാൻ സാധിക്കില്ല. നമ്മുടെ ചാരത്ത് തന്നെ ഉണ്ട്, അവനെങ്ങും പോയിട്ടില്ല. നമുക്ക് അനുഭവമായി തീരണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെ മാറ്റി ഹൃദയത്തിൽ ദൈവ സ്നേഹത്തെ നിറയ്ക്കുവാനായിട്ട് ക്രിസ്തുവിന്റെ സ്നേഹത്തെ ഇൻസെർട്ട് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇവിടെ നമ്മളെ അതിശയിപ്പിക്കുന്നത് എല്ലാം സമർത്ഥമായിട്ടുള്ളവൻ ശിഷ്യന്മാരോട് ആവശ്യപ്പെടുകയാണ്, കൈനീട്ടുകയാണ്. Do you have any fish? Share with me. പ്രിയമുള്ള ദൈവമക്കളെ, കനലിൽ അപ്പവും മീനും ഒരുക്കി അധ്വാനിച്ച തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ, താനധികമായി സ്നേഹിച്ച തന്റെ ശിഷ്യന്മാരെ, നന്നാ പ്രഭാത സമയത്ത് പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന എന്റെ കർത്താവ്, എല്ലാ സമൃദ്ധിയുടെയും ഉറവിടമായ ഭണ്ഡാരമായ എന്റെ കർത്താവ്, ശിഷ്യന്മാരുടെ മുൻപാകെ കൈനീട്ടുകയാണ്. നിങ്ങൾ പിടിച്ചത് ചിലത് കൊണ്ടുവരിക. പ്രിയമുള്ള ദൈവമക്കളെ, ക്രിസ്തുവിനെ ഈ ലോകത്തിൽ പ്രവർത്തിക്കാനായിട്ട് നമ്മളെ കൂടാതെ സാധിക്കുകയില്ല. നമ്മളെ കൂടാതെ അവന് ഈ ലോകത്തിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയില്ല. യേശുവിന് നമ്മുടെ സഹകരണം, നമ്മുടെ കൂട്ടായ്മ, നമ്മുടെ പങ്കിടി, ഇതെല്ലാം ആവശ്യം. He wants our cooperation, fellowship and sharing. തയ്യാറാണ്? ഈ വക കാര്യങ്ങൾ അവനുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് തയ്യാറാണ്? He is both the guest and host at every meal. അവന് ഗസ്റ്റായി ഹോസ്റ്റായി നമ്മുടെ എല്ലാ ഭക്ഷണ മേശയിലും നമ്മളോട്. ഇത് നമുക്ക് അനുഗ്രഹമായി അനുഭവിക്കാൻ സാധിക്കുന്നത് എവിടെ? അതിനായിട്ടാണ് നമ്മൾ ഒരുക്കുക. ഇനിയും അറിഞ്ഞോ അറിയാതെയോ വാക്കിലോ പ്രവൃത്തിയിലോ തെറ്റിപ്പോയത് ദൈവസന്നിധിയിൽ ഹൃദയനുറക്കത്തോട് ഏറ്റു പറഞ്ഞ് അവന്റെ കാരണം പ്രാപിച്ചതിന് ശേഷം ലോഡ്സ് ടേബിളിൽ അവൻ മോടങ്ങി. അവന്റെ ശരീരവും രക്തവും നാം അനുഭവിക്കാനായിട്ട് പോകുക. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1:3 നമുക്കതിന്റെ അതിന്റെ തിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. പ്രിയമുള്ള ദൈവമക്കളെ, ഞാൻ എന്റെ വാക്ക് ഇവിടെ അവസാനിപ്പിക്കാനായിട്ട് പോകുക. ദൈവത്തിന്റെ ഏറ്റവും ഉറപ്പുള്ള വാഗ്ദാനം അവന്റെ ജീവനുള്ള സാന്നിധ്യം, ദ ലിവിംഗ് പ്രസൻസ് ഓഫ് ദ റിസറക്റ്റഡ് ക്രൈസ്റ്റ്, ദാറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് പ്രോമിസ് ഓഫ് അവർ ലോർഡ്. ഇതെപ്പോഴും നമ്മളോടൊപ്പം ഉണ്ട്. പ്രത്യേകിച്ച് അത് അനുഭവിക്കുന്ന സന്ദർഭമാണ് തിരുമേശയിലെന്ന് നമുക്ക് കാണാനായിട്ട്. ജീവനുള്ള ദൈവം നമ്മളോട് കൂടെയുണ്ട്. ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ആ ഉറപ്പുണ്ടെങ്കിൽ വ്യാകുലതകളൊക്കെ വിട്ടൊഴിയാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ഐ ആം ഓൾവേസ് വിത്ത് യു ടു ദ എൻഡ് ഓഫ് ദ ഏജ്. ഐ ആം വിത്ത് യു ഓൾവേസ് ടു ദ എൻഡ് ഓഫ് ദ ഏജ്. മത്തായിയുടെ സുവിശേഷം 28-ാം വാക്യം 28-ാം വാക്യം. ഈ തിരിച്ചറിവും ബോധ്യവുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. നമ്മുടെ ആരാധനയിലൂടെയും നമ്മുടെ തിരുവേശയിലെ സംസർഗത്തിലൂടെയും നമ്മുടെ ആധ്യാത്മിക കൂട്ടങ്ങളിലൂടെയും ഒക്കെ ഈ ബോധ്യങ്ങളിൽ ഉറക്കപ്പെടുവാനായിട്ട് നമുക്ക് സാധിക്കും. സാധിക്കുന്ന ദൈവമക്കളെ ആകുലതകളെ അകറ്റി എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം നമ്മളെ ശക്തീകരിക്കുന്നതാണ് എന്ന് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം അവസാനിക്കുന്നത് ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ മാറ്റമില്ലാത്ത സാന്നിധ്യം അവരുടെ പ്രവർത്തന മേഖലയിൽ ഉണ്ടായിരിക്കും എന്നുള്ള ബോധ്യത്തോടുകൂടി നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മുടെ പ്രവർത്തന ഇടങ്ങളിൽ ഉയർത്തെഴുന്നേറ്റ ഈ ക്രിസ്തുവിന്റെ ലിവിംഗ് പ്രസൻസ് ഉണ്ട് എന്നുള്ള ഉറപ്പോടുകൂടിയാണ് ഈ സുവിശേഷം ഇവിടെ അവസാനിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. തൊഴിലിന്റെ വിശുദ്ധി എന്റെ കർത്താവ് അംഗീകരിക്കുന്നവരാണ്. അതേതായാലും നമ്മളെല്ലാവരും ഓരോ വൃത്തിയിൽ ഏർപ്പെട്ടവരാണ്. ഓരോ വൃത്തിക്കും അതിൻ്റെതായിട്ടുള്ള ഡിഗ്നിറ്റിയുണ്ട്, സാന്നിധ്യമുണ്ട്. അപ്പോൾ ആ ഡിഗ്നിറ്റിയും സാന്നിധ്യം കീപ്പ് ചെയ്യുവാനും തിരിച്ചറിയുവാനും ഒക്കെ നമുക്ക് സാധിക്കും. അവനെ സ്നേഹിക്കുകയും വിശ്വസ്തയോടെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നവർക്ക് അവന്റെ സാന്നിധ്യം അവൻ വെളിപ്പെടുത്തി തരും, സംശയമില്ല. അത് ദേവാലയത്തിൽ മാത്രമല്ല കേട്ടോ, നമ്മൾ വിചാരിക്കും ദേവാലയത്തിൽ മാത്രമാണ് അത് സംഭവിക്കുന്നത്. ദേവാലയത്തിൽ മാത്രമല്ല, ജീവിതത്തിന്റെ സമസ്ത മേഖലയിൽ ഈ സാന്നിധ്യം നമ്മളോടുകൂടി ഈ സാന്നിധ്യം തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം. അവൻ നമ്മളോട് പറയുന്നു, അവൻ ഇന്ന് നമ്മളെ ക്ഷണിക്കും, കം വിത്ത് മീ, ഫോളോ മീ. നമുക്ക് അവന്റെ ക്ഷണം സ്വീകരിക്കാം. ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ ലിവിംഗ് പ്രസൻസ് അനുഭവിച്ചു നമ്മളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ അർത്ഥപൂർണമായിട്ടുള്ള ജീവിതം നയിക്കാനായിട്ട്, ആ ലിവിംഗ് പ്രസൻസ് തിരിച്ചറിയുവാനായിട്ടുള്ള കൃപ ലഭിക്കാനായിട്ട്, ആ ലിവിംഗ് പ്രസൻസ് അനുഭവിക്കാനായിട്ട് ഹൃദയത്തെ ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നിറയ്ക്കപ്പെട്ട് ജീവിതയാത്ര തുടരുവാൻ ദൈവം തന്റെ പരിശുദ്ധാത്മാ മുഖാന്തരം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ മിസസ് സൂസൻ മാത്യു പ്രാർത്ഥിക്കുന്നു.